Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ശ്ലീബായ്ക്ക് ശേഷം ആറാം വാരം ഞായറാഴ്ച ദിവ്യബലിമധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:13-21 വാക്യങ്ങൾ.
ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും.
ധനത്തിൽ ആശ്രയിക്കുന്നവരെയും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്ക ക്രിസ്തു പറഞ്ഞ വളരെ രസകരമായൊരു കഥ പറയുകയാണ്. ധനികനായ വിഡ്ഢിയുടെ കഥ. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ അടിസ്ഥാനപരമായി ഭൗമിക വസ്തുക്കളിൽ നിന്ന് അകന്ന് സ്വർഗീയ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഭൗമികവാദത്തിനെതിരായ ഉപമയാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. ക്രിസ്തു കഥയിൽ പറയുന്ന ധനികൻ ആരെയും തല്ലുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ കൃഷിക്കാരനായിരുന്ന മനുഷ്യൻ വെറും സ്വാർത്ഥനും ധനമോഹിയുമായിട്ട് മാറി എന്നതാണ് ഇവിടെ പ്രശ്നം. ദൈവത്തെ മറന്ന് ജീവിതത്തിലെല്ലാം വാരിക്കൂട്ടാനുള്ള ശ്രമം മറ്റുള്ളവരുടെ ആവശ്യങ്ങളോടുള്ള അവഗണനയാണെന്ന് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നു. നീതിനിഷ്ഠനല്ലാത്തവൻ, നീതിയില്ലാത്തവൻ കണക്കിന് വിഡ്ഢിയാണെന്നാണ് ക്രിസ്തു ഉപമയിൽ സ്ഥിരീകരിക്കുന്നത്. അയാൾ അയാൾക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്നു. അയാൾ തന്നോട് തന്നെ സംസാരിച്ച് ആലോചിച്ച് സ്വയം അഭിനന്ദിച്ച് തീരുമാനമെടുക്കുന്നു. എന്നാൽ ആകസ്മികമായുണ്ടാകുന്ന, പൊടുന്നനെ ഉണ്ടാകുന്ന രോഗം അല്ലെങ്കിൽ മരണം അവനെ വിഡ്ഢിയാക്കുന്നില്ലേ? മനുഷ്യ, നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നുപോയാൽ എന്തു നേടും? മനുഷ്യ, നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നുപോയാൽ എന്തു നേടും? എന്നല്ലേ ഗുരുവചനം. ധനത്തോടും ഭൗമിക വസ്തുക്കളോടുമുള്ള ആർത്തി ആത്മാവിനെ നശിപ്പിക്കുന്ന അസാധാരണമായൊരു വൈകാരികതയാണ്. കുടുംബ ബന്ധങ്ങൾ പോലും അതുമൂലം ശിഥിലമാകുന്നു, നഷ്ടമാകുന്നു. ഭൗമിക സമ്പാദ്യം നേടുന്നവന് അത് താൽക്കാലിക വിജയവും നേട്ടവുമായി തോന്നാമെങ്കിലും അവസാനമെല്ലാം നഷ്ടത്തിൽ കലാശിക്കുന്നില്ലേ? അങ്ങനെ സമ്പത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചവന് അവസാനം ജീവിതം തന്നെ പാഴ്വേലയായിട്ട് മാറുന്നു, നഷ്ടമായി പരിണമിക്കുന്നു. ധനാഢ്യനായിരിക്കുന്നത് മോശമാണെന്നൊരിക്കലും ക്രിസ്തു യഥാർത്ഥത്തിൽ സമർത്ഥിക്കുന്നില്ല എന്ന് നാം മറക്കരുത്. എന്നാൽ ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതുപോലെ ക്ലേശകരമാണെന്ന് ക്രിസ്തു സുവിശേഷത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. ആർത്തിയാണ്, അത്യാർത്തിയാണ് ദൈവീകദാനമായ സമ്പത്ത് വാരിക്കൂട്ടാനുള്ള അമിതമോഹമായിട്ട് ജീവിതത്തിൽ മാറുന്നത്. സമ്പത്ത് നമ്മെ വിഴുങ്ങാൻ അനുവദിക്കരുതെന്നാണ് ക്രിസ്തു പറയുന്നതിൻ്റെ സാരം. ജീവിതത്തിൻ്റെ പ്രേരക ശക്തി സമ്പത്തായി മാറാൻ നാം അനുവദിക്കരുത്, ഒരിക്കലും അനുവദിക്കരുത്. സമ്പത്തിനെ ചൊല്ലി നമ്മുടെ എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്. സമൂഹത്തിൽ ഇത് പതിവായിരിക്കുന്നു. മനുഷ്യ ജീവിതം സമ്പത്തിനു വേണ്ടി മാത്രമുള്ളതല്ലോ. അവിടുന്ന് ഭൗമിക സമ്പത്തിനെ നിന്ദിക്കുകയല്ല ഇവിടെ, മറിച്ച് അതിനോട് അടിമപ്പെട്ടിരിക്കുന്ന രീതിയെയാണ് ക്രിസ്തു കുറ്റപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കണം. സംസ്കാരത്തിന്റെ ശുദ്ധീകരണത്തിന് വിധേയമാകാത്ത ഗോത്രവർഗക്കാർ കടും വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ ആന്തരികതയുടെ ലോലമായ സ്പർശമേൽക്കാത്തവരാണ് ബാഹ്യമായ ആഡംബരങ്ങളിൽ അഭിരമിക്കുന്നത് എന്നോർക്കുക. ദൈവിക ദർശനം ലഭിച്ച ഒരാൾ ഉണരുന്നത് ലളിതമായ ജീവിത ശൈലിയിലേക്കാണ്. അതുകൊണ്ടാണ് അസീസിയിലെ ഫ്രാൻസിസ് ഇങ്ങനെ കുറിച്ചത്: സഹോദരന്മാർ ഈ ഭൂമിയിൽ ഒരങ്കുലം മണ്ണുപോലും സ്വന്തമാക്കാതിരിക്കട്ടെ, ഈ ഭൂമിയിൽ അവർ തങ്ങളെ തന്നെ യാത്രികരായി കരുതട്ടെ എന്ന്. പൊങ്ങച്ചങ്ങളുടെയും പൊള്ളത്തരങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും പാപ്പ ഫ്രാൻസിസും നമുക്ക് ലാളിത്യമാർന്ന ജീവിതശൈലിയുടെ അങ്കിവെച്ച് നീട്ടുകയാണ്. ഒരു സഞ്ചാരിയുടെ ദൈവശാസ്ത്രം രൂപപ്പെടുത്താനാണ് അവർ നമ്മോട് ആവശ്യപ്പെടുന്നത്. മനുഷ്യജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് അതിരു വേണം, ഒരതിർത്തി രേഖ വേണം. സംതൃപ്തി എന്നത് കമ്പോളത്തിന്റെ ഉൽപ്പന്നമല്ല, ഒത്തിരി ഒത്തിരി അലഞ്ഞ ഹൃദയത്തിൽ നാം കണ്ടെത്തേണ്ട ഉറവ പോലെയാണ് സംതൃപ്തി. ജീവിതകാലം മുഴുവൻ എന്തിനെയൊക്കെയോ നേടിയും തേടിയും ആടിയും പാടിയും മനുഷ്യർ വ്യഗ്രതപ്പെടുകയാണ്. ഒന്നോർത്താൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളൂ. ആരോ പാടിവച്ചതുപോലെ, ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം. അതെ, ശേഖരിക്കാനുള്ള അടിസ്ഥാന ചേതന ഓരോ മനുഷ്യനും കൂടെ കൊണ്ടു നടക്കുകയാണ്. വഴിയോരങ്ങളിൽ നിന്ന് ഓരോ സാധനങ്ങൾ പെറുക്കിയെടുത്ത് ശേഖരിച്ച് തന്റെ മാറാപ്പ് നിറയ്ക്കുന്ന താളം തെറ്റിയ മനസ്സുകളെ നാം ഇനിയൊരിക്കലും പരിഹസിക്കരുത് കേട്ടോ. മരുഭൂമിയിൽ കർത്താവ് മഞ്ഞ പൊഴിച്ചപ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രം ശേഖരിച്ചു വയ്ക്കാനായിരുന്നു ആകാശത്തു നിന്നുമുള്ള ശാഠ്യം. നാളത്തേക്ക് മഞ്ഞ കൂടെ എടുക്കുന്നവൻ മറ്റൊരുവന്റെ മഞ്ഞ, മറ്റൊരുവന്റെ അപ്പം അപഹരിക്കുകയാണ്, അതവനില്ലാതാക്കുകയാണെന്നർത്ഥം. അന്നന്നത്തെ അപ്പം മാത്രമാണെന്റെ വിഹിതം. ആകാശപ്പറവകളിൽ നിന്ന് പഠിക്കാൻ ക്രിസ്തു പറഞ്ഞിട്ടില്ലേ? പല പാഠങ്ങൾ അവ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് തീർച്ചയായും ഇതാണ്: നിറയെ കതിർമണികളുള്ള പാടങ്ങളിൽ നിന്ന് പോലും തന്റെ കൊക്കിലൊതുങ്ങുന്നൊരു കതിർമണി മാത്രമേ അത് അവ ശേഖരിക്കാറുള്ളൂ. ഭൂമി നിറയെ കതിർമണികളുള്ള പാടങ്ങളാണ്. നമുക്കൊരു കതിർമണി മാത്രം മതി, ഒരു കതിർമണി മാത്രം മതി സത്യമായിട്ടും. അപ്പോഴേ ഏത് കടന്നുപോകുന്നു, ഏത് നിലനിൽക്കുന്നു എന്നൊക്കെ ധ്യാനിക്കാനാവണം നമുക്ക്. നാം മരണത്തെ ധ്യാനിക്കേണ്ടത് ധാരാളം കുഴലുകൾക്കിടയിൽ ICU കിടക്കുമ്പോഴല്ല, നിറയൗവനത്തിലാണ്. വെറും 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒലിവ് മരങ്ങൾക്കിടയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയത് തന്റെ മരണത്തിനായിരുന്നെന്ന് മറക്കരുത്. ഇപ്പോൾ ഇതാ എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ക്രിസ്തു പറഞ്ഞത്, പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ പറഞ്ഞത്. അങ്ങനെ ദൈവം തന്റെ പരിപാലനയിൽ നമുക്ക് നൽകിയിട്ടുള്ള സമസ്ത സമ്പത്തിനും സാമൂഹ്യ വശമുണ്ട് എന്ന് മറക്കരുത്. അതുകൊണ്ട് വസ്തുക്കളുടെ ഉപയോഗത്തിൽ മനുഷ്യൻ നിയമാനുസൃതമായി സ്വന്തമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സമ്പാദിച്ചു എന്ന് പറയുന്ന ബാഹ്യ വസ്തുക്കൾ പോലും തന്റേത് മാത്രമായി കരുതാൻ പാടില്ല. അവ തനിക്കും മറ്റുള്ളവർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും ഉപയോഗിക്കാനുള്ളതാണ്, അവരുമായി പങ്കുവയ്ക്കാനുള്ളതാണ് എന്ന് മറക്കരുത്. നിങ്ങൾ സ്വർഗത്തിൽ സമ്പാദ്യം ഒരുക്കുവിൻ എന്നാണ് ക്രിസ്തു പറഞ്ഞു വച്ചിരിക്കുന്നത്. അവിടെ ഒരു സീറ്റ് ഉറപ്പിക്കാനല്ല, മറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയായി, രക്ഷകനായി, ജീവിതത്തിന്റെ ഓഹരിയായി അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകണമെന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ജീവിതത്തിൽ ദൈവം നമുക്ക് തരും.
മാളത്തെ മണ്ണാണു നമ്മൾ ഇന്നു നിർഭയം ജീവിച്ചു പോയാൽ, ആത്മാവു നമ്മിൽ നശിച്ചാൽ നിത്യനരകത്തിനെരിതീലെരിയും. ദാനമായി ജീവിതം തന്നു, നമ്മളതു മറന്നിവിടെ നടന്നു. രാത്രി തന്യാമം പോലല്ലോ, ലോകയാത്രക്കിനാവു പോലല്ലോ. നാളത്തെ മണ്ണാണു നമ്മൾ, ഇന്നു നിർഭയം ജീവിച്ചു പോയാൽ. ആത്മാവു നമ്മിൽ നശിച്ചാൽ നിത്യനരകത്തിനെരിതീലെരിയും.
ഈ ഗാനം ആലപിച്ചത് മധു ബാലകൃഷ്ണൻ, ഗാനരചന ലിസി സ്റ്റീഫൻ, സംഗീതം സണ്ണി സ്റ്റീഫൻ.
ഏതനിൽ നിന്നു ഭയന്നോടി വന്നു നാം പാപാന്ധകാരാഗൃഹത്തിൽ. തെളിവിന്റെ വചനങ്ങൾ കൈവിട്ടു നമ്മൾ ഇരുളിന്റെ വഴിയെ നടന്നു. പാപം ക്ഷമിച്ചിന്നു മർത്യനെ നേടുവാൻ, മാനവ പാപങ്ങളെല്ലാം വഹിച്ചവൻ ക്രൂശിൽ മരിച്ചു. നാളത്തെ മണ്ണാണു നമ്മൾ, ഇന്നു നിർഭയം ജീവിച്ചു പോയാൽ. ആത്മാവു നമ്മിൽ നശിച്ചാൽ നിത്യനരകത്തിനെരിതീലെരിയും. ദാനമായി ജീവിതം തന്നു, നമ്മളതു മറന്നിവിടെ നടന്നു. രാത്രി തന്യാമം പോലല്ലോ, ലോകയാത്രക്കിനാവു പോലല്ലോ. സ്വർഗ ഭാഗ്യങ്ങൾ കൈവിട്ടു സ്വാർത്ഥ കൂടാരങ്ങൾ തീർത്തു. നിർലോഭമായി ദൈവമേകും സമൃദ്ധിയെ സ്വന്തം ഫലങ്ങളായി കണ്ടു. കർത്താവ് പണിയാത്ത ഭവനങ്ങളൊക്കെയും കല്ലോടു കല്ലുകൾ ശേഷിച്ചിടാതെ തകർന്നു പോകും. നാളത്തെ മണ്ണാണു നമ്മൾ, ഇന്നു നിർഭയം ജീവിച്ചു പോയാൽ. ആത്മാവു നമ്മിൽ നശിച്ചാൽ നിത്യനരകത്തിനെരിതീലെരിയും. ദാനമായി ജീവിതം തന്നു, നമ്മളതു മറന്നിവിടെ നടന്നു. രാത്രി തന്യാമം പോലല്ലോ, ലോകയാത്രക്കിനാവു പോലല്ലോ. നാളത്തെ മണ്ണാണു നമ്മൾ, ഇന്നു നിർഭയം ജീവിച്ചു പോയാൽ. ആത്മാവു നമ്മിൽ നശിച്ചാൽ നിത്യനരകത്തിനെരിതീലെരിയും. ദാനമായി ജീവിതം തന്നു, നമ്മളതു മറന്നിവിടെ നടന്നു. രാത്രി തന്യാമം പോലല്ലോ, ലോകയാത്ര.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സീറോ മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ശ്ലീബായ്ക്ക് ശേഷം ആറാം വാരം ഞായറാഴ്ച ദിവ്യബലിമധി വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ്.